الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. കഴിഞ്ഞ തവണ സൂറത്തുൽ നഅമിലെ ആയത്തും ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്കുമാണ് നമ്മൾ പഠിച്ചത്. മൻ അറാദ അൻ യൻദുറ ഇലാ വസിയത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈഹ ഖാതമു ഫലിഖ്റാ ഖൗലഹു തആല ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ് പ്രസിദ്ധമായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ ഹദീസിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ അത് ആദ്യം ഒന്ന് നമുക്ക് വായിക്കാം. ഞാനത് വായിച്ചു നിർത്തിയാൽ നിങ്ങൾ എന്നോടൊപ്പം വായിച്ചാൽ മതി. വായിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കും. وعن معاذ بن جبل رضي الله عنه قال كنت رديف النبي صلى الله عليه وسلم على حمار فقال لي يا معاذ أتدري ما حق الله على العباد وما حق العباد على الله؟ قلت الله ورسوله أعلم. قال حق الله على العباد أن يعبدوه ولا يشركوا به شيئا وحق العباد على الله ألا يعذب من لا يشرك به شيئا. قلت يا رسول الله أفلا أبشر الناس؟ قال لا تبشرهم فيتكلوا. أخرجاه في الصحيحين. ഈ ഹദീസാണ് നമുക്കിന്ന് പഠിക്കാൻ. ഈ ഹദീസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ അധ്യായം കഴിഞ്ഞു. ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമുക്ക് കടക്കാം. وعن معاذ بن جبل رضي الله عنه മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം. അദ്ദേഹത്തിന്റെ പരിപൂർണമായ പേര് മുആദ് ഇബ്നു ജബൽ അൽ ഖസ്റജി അൽ അൻസാരി. മുആദ് ഇബ്നു ജബൽ അൽ ഖസ്റജി അൽ അൻസാരി. അഅലമു ഹാദിഹിൽ ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം. ഈ ഉമ്മത്തിൽ ഹറാം ഹലാലുകളെ കുറിച്ച് ഏറ്റവും അറിവുള്ള വ്യക്തി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അതായത് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം മക്കയിൽ ഖാളിയും മുഅല്ലിമുമായി നിശ്ചയിച്ചത്, അവിടുത്തെ അമീറായി നിശ്ചയിച്ചത്, മക്കയിലെ അമീറായി നിശ്ചയിച്ചത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് ഹിജറ വർഷം 10 മക്കയിലെ ഫത്ഹ് ഉണ്ടാകുന്നത്. ആ വർഷം അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമീറായി ഭരണമേറ്റെടുത്തു. പിന്നീട് യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മുഅല്ലിമായിക്കൊണ്ട് ഖാളിയായിക്കൊണ്ട് പറഞ്ഞയച്ചു. യമനിലേക്ക് ഖാളിയും മുഅല്ലിമുമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുനെ പറഞ്ഞയച്ചു. പിന്നീട് യമനിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ്. ആ വിഷയത്തിലുള്ള ഹദീസ് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നബി മദീനയുടെ അതിർത്തി വരെ നടന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മുആദിനെ യാത്രയച്ചപ്പോൾ പറഞ്ഞു, വലഅല്ലക തമുറു ബിഖബ്രി, നീ അടുത്ത തവണ വരുന്ന സമയത്ത് ചിലപ്പോൾ നീ എന്നെ കണ്ടുമുട്ടിയില്ലെന്ന് വന്നേക്കാം, എന്റെ ഖബറിന്റെ അരികിലൂടെ ചിലപ്പോൾ നീ നടന്നു പോകേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ആ സംഭവം പ്രസിദ്ധമാണ്. പിന്നീട് യമനിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഫർസലഹു ഉമർ ഇല ശാം, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഷാമിലേക്ക് പറഞ്ഞയച്ചു. അവിടെയും അദ്ദേഹം ഖാദിയും മുഅല്ലിമുമായിട്ടാണ് നിലകൊണ്ടത്. ഷാമിൽ പ്ലേഗ് വന്നാണ് അദ്ദേഹം, പ്ലേഗ് രോഗം ബാധിച്ചുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. وعن معاذ بن جبل رضي الله عنه معاذ بن جبل رضي الله عنه نيവേദന قال അദ്ദേഹം പറഞ്ഞു, كنت رضيف النبي صلى الله عليه وسلم. كنت എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരുന്നു. كنت رضيف النبي. رضيف എന്ന് പറഞ്ഞാൽ റാദിഫ് എന്നാണ് അതിന്റെ അർത്ഥം. അൽ ഇർദാഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം വാഹനത്തിന് പിറകിലിരിക്കുക എന്നതാണ്. വാഹനത്തിന് പിറകിലിരിക്കുക. കുൻതു റദീഫൻ നബി, അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ വാഹനത്തിന് പുറത്ത് ഇരിക്കുകയായിരുന്നു. കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ, ഒരു കഴുതയുടെ പുറത്തായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. ഒരു കഴുതപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. അതിൽ നിന്ന് പല പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് കഴുതപ്പുറത്താണ് യാത്ര ചെയ്തത്. മക്കയുടെ ഭരണാധികാരി, മദീനയുടെ ഭരണാധികാരിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്ത്, അള്ളാഹുവിന്റെ റസൂലായിരിക്കെ അവിടുന്ന് കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു എന്നതിൽ എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവാദു, വിനയമുണ്ട്. അതോടൊപ്പം രണ്ടാമത്തെ പാഠം, അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബിയെ, തന്റെ അനുചരനെ തന്റെ വാഹനത്തിന് പിറകിൽ ഒപ്പമിരുത്തി. അതിലും റസൂലുള്ളാഹിയുടെ വിനയത്തിന് തെളിവുണ്ട്. കഴുതപ്പുറത്ത് യാത്ര ചെയ്തു എന്ന് മാത്രമല്ല, അതിനൊപ്പം തന്റെ കൂട്ടുകാരനെ ആ കഴുതയുടെ പുറത്ത് ഇരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്മനസ് കാണിച്ചു. ഇന്നത്തെ നേതാക്കന്മാർ അവരെ വാഹനത്തിൽ ആരെയും കയറ്റാറില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിനയം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ പാഠം, ഒരു കുതിര അതല്ലെങ്കിൽ കഴുത ഇങ്ങനെയുള്ള വാഹനങ്ങൾ അവക്ക് സാധിക്കുമെങ്കിൽ, അവക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ അതിന്റെ മേലെ കയറുന്നതിൽ തെറ്റില്ല എന്നുകൂടി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴുതയെപ്പോലുള്ള ജീവികൾക്ക് പ്രയാസമുണ്ടാകില്ലെങ്കിൽ, അവർക്ക് താങ്ങാനുള്ള ശക്തിയും കെൽപ്പുമുണ്ടെങ്കിൽ ഒന്നിലധികം ആളുകൾക്ക് എന്തു ചെയ്യാം? ഇത്തരം വാഹനങ്ങളുടെ മേലെ കയറാം, അതിൽ തെറ്റില്ല എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫഖാൽ അലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ മുആദു, ഹേ മുആദ്, യാ മുആദ്, ഹേ മുആദ്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി, അതദ്രി ഐ അതഅലമു, അതദ്രി അനവൽ ഇസ്തിഫാമിന്റെ വാക്കാണ്. അഹാദാ ഖലമുൻ, അഹാദാ ഖലം എന്നാണ് എന്താ അർത്ഥം? ഇത് പേനയാണ്. അഹാദാ ഖലം എന്ന് പറഞ്ഞാൽ ഇത് പേനയാണ്. ചിലപ്പോൾ നിങ്ങൾ ദുറുസുലുവിൽ പഠിച്ചിട്ടുണ്ടാവും ഈ പാഠം. അതദ്രി, തദ്രി എന്ന് പറഞ്ഞാൽ തഅലം, അതഅലം നിനക്ക് അറിയുമോ, അതദ്രി നിനക്ക് അറിയുമോ, അതദ്രി നിനക്ക് അറിയുമോ, എന്താണ് നിനക്ക് അറിയുക? മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി, മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി, മാ എന്താണ് എന്ന്, മാ എന്ന് പറയാ എന്ത്, ഹഖ്ഖുല്ലാഹി, ഹഖ് എന്ന് പറഞ്ഞാൽ അവകാശം, ഹഖ് എന്ന് പറഞ്ഞാൽ അവകാശം. ഒരാളുടെ ഹക്ക് നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരാളുടെ അവകാശം നമ്മൾ എടുക്കാൻ പാടില്ല. അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി, അല്ലാഹുവിന്റെ അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? അലൽ ഇബാദി, അല നറൽ മേൽ, അൽ ഇബാദ് അടിമകൾ, അടിമയുടെ മേൽ, ദാസന്മാരുടെ മേൽ, മനുഷ്യരുടെ മേൽ, ജിന്നുകളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? ഹഖുല്ലാഹി, എന്തുകൊണ്ട് അല്ലാഹി എന്ന് പറയാൻ കാരണം മുളാഫു മുളാഫിലേഹിയാണ്. ഒരാളുടെ വസ്തു എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഖലമു സൈദിൻ, സൈദ് എന്ന് പറഞ്ഞ വ്യക്തി, ഖലം പേന. അപ്പൊ സൈദിന്റെ പേനയാണ് എന്ന് പറയുമ്പോ എങ്ങനെ പറയാം? ഖലമു സൈദിൻ. അതേപോലെ ഹഖുല്ലാഹി, അല്ലാഹുവിന്റെ ഹഖ്. ഇസ്മുല്ലാഹി, റസൂലുല്ലാഹി, കിതാബുല്ലാഹി, നാം അതുപോലെ ഹഖുല്ലാഹി, അല്ലാഹുവിന്റെ അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? അലൽ ഇബാദി, അടിമകളുടെ മേൽ. وما حق العباد على الله وما حق العباد على الله وما حق العباد രണ്ടാമത്തെ നിനക്ക് അറിയുമോ എന്ന് ചോദിച്ച കാര്യം എന്താണ്? وما حق العباد, അടിമകൾക്കുള്ള അവകാശം എന്താണ് എന്ന് നിനക്ക് അറിയുമോ? حق العباد, അടിമകളുടെ അവകാശം. على الله, അല്ലാഹുവിന്റെ മേൽ. ഇൻഷാല്ലാ വാക്കിന്റെ വിശദീകരണം എന്താണ് എന്ന് നമുക്ക് ഇതിന് ഈ വാക്ക് ഇതേപോലെ തന്നെ ഇനി വരാനുണ്ട്. അവിടെ നമുക്ക് ഇതിന് വിശദീകരണം എടുക്കാം. അള്ളാഹുവിന്റെ മേൽ അവകാശം എന്ന് പറഞ്ഞാൽ അവിടെ പോയി ജാഥ വിളിച്ചു വാങ്ങിക്കാൻ പറ്റിയ അവകാശമല്ല, അതിനെ അള്ളാഹു സുബ്ഹാനഹു നിർബന്ധിച്ച് വാങ്ങിക്കാൻ പറ്റിയ അവകാശമല്ല. അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കുന്നതാണ്. ഖുൽതു, ഖുൽതു ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അല്ലാഹു വ റസൂലുഹു അഅലമു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് ഏറ്റവും അറിയുക. അഅലമു മിൻ ഗൈരിഹിമ, അതാണ് അതിന്റെ തഖ്ദീർ. അവിടെ ഒരു മിൻ എന്ന വാക്ക് അവിടെ ഇല്ലാതെ പോയിട്ടുണ്ട്, ഹദ്ഫ് ചെയ്തിട്ടുണ്ട്. അറബിയിൽ ചില വാക്കുകൾ എന്തെങ്കിലും പറയാതെ തന്നെ അതിന്റെ ആശയം അതിലുണ്ടാകും. അല്ലാഹു വ റസൂലുഹു അഅലമു മിൻ ഗൈരിഹിമ, അതാണ് ശരിക്കും അതിന്റെ അർത്ഥം. അള്ളാഹുവും അവന്റെ റസൂലുമാണ് അവർ രണ്ടുപേർക്ക് പുറമെയുള്ളവരെക്കാൾ ഏറ്റവും നന്നായി അറിയുന്നവൻ, അതാണ് അതിന്റെ ഉദ്ദേശം. അള്ളാഹു റസൂലുഹു അഅലം എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ഇതാണ്, അല്ലാഹു വ റസൂലുഹു അഅലമു. ഈ വാക്ക് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നതിൽ നിന്ന് അദ്ദേഹത്തിന്റെ തവാളു, അദ്ദേഹത്തിന്റെ വിനയം, അദ്ദേഹത്തിന്റെ വറ, സൂക്ഷ്മത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒന്ന് വായിൽ തോന്നിയത് പറയുക എന്നതല്ല, അറിയാത്ത കാര്യം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ലാഹു വ റസൂലുഹു അഅലം എന്നാണ്. ഇത് എല്ലാവരുടെയും സുന്നത്തിൽപ്പെട്ടതാണ്. അമ്പിയാക്കന്മാർ അവർ ചെയ്തിട്ടുണ്ട് അവർക്ക് അറിയാത്ത കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടെ ഒരിക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അയ്യുൽ ബുൽദാനി ഖൈറുൻ വ അയ്യുൽ ബുൽദാനി ഷറുൻ, ഏറ്റവും മോശം നാട് ഏതാണ്, ഏറ്റവും നല്ല നാട് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തിഹാദ് നടത്തിക്കൊണ്ട് ഏറ്റവും മോശം നാട് റോമക്കാരുടെ, ക്രൈസ്തവരുടെ നാടാണ്, അല്ലെങ്കിൽ ഏറ്റവും മോശം നാട് പേർഷ്യക്കാരുടെ, അഗ്നി ആരാധകരുടെ നാട്, ഒന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അല മുദാലിക ഹത്ത അസ്അല ജിബ്രീല അലൈഹി സ്വലാത്തു വസ്സലാം, അലൈക്കും സ്വലാം, ജിബ്രീലിനോട് ചോദിക്കട്ടെ എനിക്കറിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീൽ ആ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു, ലാ അലമു ഹത്ത അസ്അല അല്ലാഹ സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനോട് ചോദിക്കുന്നതുവരെ എനിക്കതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു മറുപടി, ഖൈറുൽ ബുൽദാനി അൽ മസാജിദ് വ ശർറുൽ ബുൽദാനി അൽ അസ്വാഖ്, ഏറ്റവും നല്ല സ്ഥലം പള്ളികളാണ്, മസ്ജിദുകളാണ്, ഏറ്റവും മോശം സ്ഥലം അങ്ങാടികളാണ്. മാത്രമല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അംബി ഉഹുംബി അസ്മാഇഹിം, ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നീ ആദമിന്, ആദമെ മലക്കുകൾക്ക് നീ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ മലക്കുകളോട് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന, നീ പഠിപ്പിച്ചു വന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഇമാം അഷ്-ശഅബി റഹിമഹുള്ളാഹ് എന്റെ ഓർമ്മയിൽ അദ്ദേഹമാണ് അദ്ദേഹത്തോട് ചില ആളുകൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, അതിൽ അനേകം ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറഞ്ഞത് എനിക്കറിയില്ല എന്ന്. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ അറിയില്ല അറിയില്ല എന്ന് പറയുന്നത് കേട്ട്. കേട്ടിരുന്ന ആൾക്കാർ പറഞ്ഞു, ഇത്രയധികം ചോദിച്ചു നിങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു ലജ്ജ തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മലക്കുകൾ ഒരിക്കലും അവർക്ക് അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നത് ലജ്ജിച്ചിട്ടില്ല, പിന്നെ ഞാനെന്തിനാണ് ലജ്ജിക്കേണ്ടത്? അപ്പൊ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു വറസൂലുഹു അഅലമെന്നാണ്. ഇത് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയ്ക്കുള്ള തെളിവാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു വറസൂലുഹു അഅലം എന്ന വാക്ക് റസൂലുള്ളയുടെ ഹയാത്ത് അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം പറയാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സഹാബികളാകട്ടെ മറ്റുള്ളവരാകട്ടെ പ്രയോഗിച്ച പദം അല്ലാഹു അഅലം എന്ന് മാത്രമാണ്, അല്ലാഹു റസൂലുഹു അഅലം എന്നല്ല. റസൂലുള്ള വഫാത്തായി. എന്നാൽ ദീനിയായ വിഷയം എന്തെങ്കിലും ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവും റസൂലും അത് ഏറ്റവും നന്നായി അറിയാം എന്ന് എങ്ങനെ പറയാം? റസൂലിനൊക്കെ അറിയാമായിരുന്നു, സല്ലല്ലാഹു വഫാത്തായി എന്ന രൂപത്തിൽ വേണമെങ്കിൽ പറയാം എന്ന് ഇബ്നു ഉസൈമീനെ പോലുള്ള ചില ആളുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ അനേകം ആധാറുകൾ കാണാൻ സാധിക്കും. അള്ളാഹു റസൂലു ആലം അല്ലെങ്കിൽ ലാ അദ്രി എനിക്കറിയില്ല എന്ന് പറയുന്ന വിഷയത്തിൽ അനേകം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്, അൽ ഉലമാഉ ഇൽമു ലാ അദ്രി എന്ന പേരിൽ ഒരു കിതാബ് തന്നെയുണ്ട്. അൽ ഉലമാഉ വഇൽമു ലാ അദ്രി, ആ പുസ്തകത്തിലുള്ളത് മുഴുവൻ ഈ വിഷയത്തിലുള്ള തെളിവുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അദ്രി എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ, സഹാബികൾ അവർ ഓരോരുത്തരും ലാ അദ്രി എന്ന് പറഞ്ഞ ചരിത്രത്തിൽ വന്ന സംഭവങ്ങൾ, താബിഈങ്ങൾ, ഉലമാക്കൾ, കവികൾ, ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ, ഇങ്ങനെ ഓരോ ഫന്നിലുമുള്ള ആളുകൾ അവർക്കറിയാത്ത കാര്യം ചോദിക്കപ്പെട്ടപ്പോൾ ലാ അദ്രി എന്ന് പറഞ്ഞ അനേകം സംഭവങ്ങൾ, അനേകം ചരിത്ര സംഭവങ്ങൾ അതിൽ കാണാൻ സാധിക്കും. ചില സംഭവങ്ങൾ ഞാൻ ഇവിടെ പറയാം. അതിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഇദാ സുഇല അഹദുക്കും അമ്മാ ലാ യദ്രി ഫലിയഖുൽ ലാ അദ്രി, നിങ്ങളോട് ആരോടെങ്കിലും അറിവില്ലാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളോട് ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫലിയഖുൽ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് അവൻ പറയട്ടെ. ഫഇന്ന ലാ അദ്രി സുലുസൽ ഇൽം, ലാ അദ്രി എന്ന വാക്ക് ഇൽമിന്റെ മൂന്നിലൊന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം, ഇന്ന ഖൗല ലാ അദ്രി നിസ്ഫുൽ ഇൽം, ലാ അദ്രി എന്ന വാക്ക് ഇൽമിന്റെ പകുതിയാണ് എന്ന് കാണാം. അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ തന്റെ ശിഷ്യന്മാരിൽ ഒരാളോട് ഒരു വിഷയം ചോദിച്ചു. ആ സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു, അല്ലാഹു അഅലം വലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അഹ്സൻത്, നീ ചെയ്തത് വളരെ ശരിയായ കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, അദ്ദേഹം ഇമാം ഉദാരുൽ ഹിജ്റ എന്ന പേരിൽ പ്രസിദ്ധനായ പണ്ഡിതനാണ്, നാല് മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒരാളാണ്. ഇമാം മാലിക് ഇബ്നു അനസ് ഇമാം അഷാഫിഇയുടെ ഉസ്താദാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ഗ്രന്ഥങ്ങളിൽ ഒന്നായ മുഅത്തയുടെ രചയിതാവാണ്. ഇമാം മാലിക്കിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തോടൊരിക്കൽ വളരെ ദൂരത്തുനിന്നൊരാള് വാഹനം കയറി, ഒട്ടകത്തിൽ കയറി ധാരാളം യാത്ര ചെയ്ത് മദീനയിലെത്തി മാലിക്കിനോട് റഹിമഹുല്ലാ 40 മസ്അലകൾ ചോദിച്ചു. അതിൽ 37 മസ്അല, എന്റെ ഓർമ്മയിൽ 37 മസ്അലകൾ, അതിൽ 38 അതിനൊക്കെ അദ്ദേഹം പറഞ്ഞ ലാ അദ്രി എന്ന രണ്ട് വിഷയങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ ഈ വന്നയാൾ പറഞ്ഞു, ഞാൻ ഇത്ര ദൂരത്ത് നിന്ന് ചോദ്യം ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ ഇതിനൊക്കെ ലാ അദ്രി എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടുകാരോട് പോയിട്ട് എന്ത് പറയും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ വാഹനമെടുത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുക, എന്നിട്ട് നീ നിന്റെ നാട്ടിന്റെ അങ്ങാടികളിൽ വിളിച്ചു പറയുക, ഇമാം മാലിക്കിന് ഒന്നും അറിയില്ല, ഇമാം മാലിക്കിന് ഒന്നും അറിയില്ല എന്ന് നീ വിളിച്ചു പറഞ്ഞു കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞേ കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹിമഹുള്ള, അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം, അദ്ദേഹം ധാരാളമായി ലാ അദ്രി എന്ന് പറയുന്നയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഇമാം മാലിക്കിന്റെ ഉസ്താദാണ് നാഫിഅ, ഇമാം മാലിക്കിന്റെ ഉസ്താദാണ് നാഫിഅ, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പണ്ഡിതന്മാർ ചില സനദുകളെ സിൽസിലത്തുൻ ദഹബിയ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, സ്വർണം കൊണ്ടുള്ള സനദുകളെ. അതിൽപ്പെട്ട സനദാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അൻ മാലിക്കിൻ അൻ നാഫിഇൻ അൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, മാലിക് നാഫിഇൻ നിന്ന് നാഫിഇ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾ പണ്ഡിതന്മാർ ചില പറഞ്ഞത് സിൽസിലത്തുൻ ദഹബിയ, അത് സ്വർണം കൊണ്ടുള്ള സനദുകളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ അദ്ദേഹം ലാ അദ്രി എന്ന് ധാരാളമായി പറയുന്നയാളായിരുന്നു. ഉഖ്ബത്ത് ഇബ്നു അബ്ദുൽ അഫ്വൻ ഉബൈദ് ഇബ്നു ജുറൈഹ് ജുറൈജ് അദ്ദേഹം പറഞ്ഞു, കുൻതു അജ്ലിസു ബിമക്ക, ഞാൻ മക്കയിൽ ആയിരുന്ന സന്ദർഭത്തിൽ രണ്ട് ആളുകളുടെ ദർശകൾ കേൾക്കാറുണ്ടായിരുന്നു, ഇലാ ഇബ്നു ഉമർ യൗമൻ വഇലാ ഇബ്നു അബ്ബാസിൻ യൗമ. ഒരു ദിവസം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും മറ്റൊരു ദിവസം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും ഞാൻ ദർസ് കേൾക്കാൻ ഇരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇബ്നു ഉമറിന്റെ അടുക്കലും ഒരു ദിവസം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അവരുടെ അടുക്കൽ ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഈ വാക്ക് ശരിക്കും ശ്രദ്ധിക്കണം, ഫമാ യഖൂലു ഇബ്നു ഉമർ ഫീമാ യുസ്അൽ لا علم لي اكثر مما يفتي به. ابن عمر رضي الله عنه മറുപടി പറയുന്ന, ചോദിക്കപ്പെട്ടാൽ മറുപടി പറയുന്ന, ഫത്വ പറയുന്ന മസ്അലകളേക്കാൾ കൂടുതലായിരുന്നു അദ്ദേഹം ലാ അദ്രി എന്ന് പറയുന്ന മസ്അലകൾ. മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ മസ്അലകളും അദ്ദേഹം പറഞ്ഞത് ലാ അദ്രി എന്നാണ്, അറിയില്ല എന്നാണ്. സലഫുകളുടെ സ്വഹാബികളുടെ രീതിയായിരുന്നു. മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. ഉഖ്ബത്ത് ഇബ്നു മുസ്ലിം അദ്ദേഹം പറഞ്ഞു, സഹിബ്തു ഇബ്നു ഉമർ 34 ഷഹ്റ, 34 മാസം ഞാൻ ഇബ്നു ഉമറിനോടൊപ്പം ശിഷ്യനായി കൂടി. ഫകാന കസീറൻ മാ യഖൂലു ലാ അദ്രി, ധാരാളമായി എനിക്കറിയില്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തോട് ആളുകൾ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം ലാ അദ്രി എന്ന് പറഞ്ഞാൽ, സുമ്മ യൽതഫിതു ഇലയ്യ ഫയഖൂൽ, എന്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, تدري ما يريد هؤلاء, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്കറിയുമോ. يريدون ان يجعلوا ظهورنا جسرا لهم الى جهنم, നമ്മുടെ മുതുകുകൾ നരകത്തിലേക്കുള്ള പാലമാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാക്കാണ് ഇത്. അല്ലാഹുൽ മുസ്തആനു വ ലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് എത്ര കുറച്ചാണ് നമ്മൾ ഈ വാക്കുകൾ കേൾക്കുന്നത്, ലാ അദ്രി എന്ന വാക്ക്. يريدون ان يجعلوا ظهورنا جسرا لهم الى جهنم, جسرا لهم الى جهنم. ഇതുപോലെ അനേകം കാണാൻ സാധിക്കും. അതിൽ പെട്ടതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ഫറായിദിൽ, ഫറായിദ് എന്ന് പറഞ്ഞാൽ ഏതാണ്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഒരാൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ഇബ്നുൽ മുസയ്യിബ് സയ്യിദ് എന്നാണോ, പറഞ്ഞു അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, ഇബ്നു ഉമറിന്റെ ശിഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, നീ ഇബ്നുൽ മുസയ്യിബിനോട് ചോദിക്കുക, അദ്ദേഹത്തിന് എന്നേക്കാൾ ഫറായിൽ അറിയാം. നോക്കി, ഒരു ശിഷ്യനോടാണ് അടുത്തേക്കാണ് പറഞ്ഞയക്കുന്നത്, എന്റെ ശിഷ്യനോട് നീ ചോദിക്കുക, അദ്ദേഹത്തിന് എന്നേക്കാൾ ഫറായിൽ അറിയാം. ഇതായിരുന്നു സലഫുകൾ സ്വഹാബികളുടെ മെൻഹജ് എന്ന കാര്യം. അദ്ദേഹം പറഞ്ഞു ലാ അദ്രി, അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യു അർദിൻ തുഖില്ലൂനി വ അയ്യു സമാഇൻ തുദില്ലൂനി ഇദാ ഖുൽതു ഫിൽ ഖുർആനി മാ ലാ അഅലം. അദ്ദേഹത്തോട് ഒരു ആയത്തിനെ കുറിച്ച്, അബ്ബ എന്ന പദത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏത് ഭൂമിയാണ് എനിക്ക് എന്നെ താങ്ങുക, ഏതാകാശമാണ് എനിക്ക് തണൽ വിരിക്കുക. ഇതാ ഖുൽതു ഫിൽ ഖുർആനി മാ ലാ അഅലം, ഖുർആനിന്റെ കാര്യത്തിൽ എനിക്ക് അറിവില്ലാത്തത് പറഞ്ഞാൽ ആരാണ് എന്നെ സംരക്ഷിക്കാനുള്ളത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം. മറ്റൊരു റിവായത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്കെതിരെ വ്യഭിചാരാരോപണമുണ്ടായി. ആ സന്ദർഭത്തിൽ 40 ദിവസം ഖുർആനായത്ത് അവതരിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹു വിട്ടുനിന്നു. സംഭവം നിങ്ങൾക്ക് പ്രസിദ്ധമാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വാപ്പ നിങ്ങളെങ്കിലും ഞാൻ തെറ്റുകാരിയല്ലെന്ന് പറഞ്ഞുകൂടെ, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ, ഞാൻ തെറ്റുകാരിയല്ല എന്ന്, നിങ്ങളുടെ മകള് തെറ്റുകാരിയല്ല എന്ന് നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ. എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്, ചെയ്തിട്ടുണ്ടെന്നും പറയുന്നില്ല, ചെയ്തിട്ടില്ല എന്നും പറയുന്നില്ല, നിങ്ങൾക്കെങ്കിലും അത് പറഞ്ഞുകൂടെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇതേ വാക്ക് പറഞ്ഞ ചില റിവായത്തുകൾ കാണാം. അദ്ദേഹം പറഞ്ഞു, അയ്യു അർദിൻ തുഖില്ലുനി വയ്യു സമാഇൻ തുദില്ലുനി ഇദാ ഖുൽതു ഫീമാ ലാ ആലം, എനിക്കറിവില്ലാത്ത വിഷയത്തിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഏത് ആകാശമാണ് എനിക്ക് തണൽ വിരിക്കുക, ഏത് ഭൂമിയാണ് എന്നെ താങ്ങുക. സ്വന്തം മോളുടെ കാര്യമാണ്. അപ്പൊ നിങ്ങൾ, അതായിരുന്നു അവരുടെ അടുക്കലുണ്ടായിരുന്ന വറ സൂക്ഷ്മത മതവിഷയങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിൽ. അല്ലാഹുൽ മുസ്താൻ നമ്മളും നമ്മുടെ ഇഖ്വാനുകൾപ്പെട്ട പലരും എത്രമാത്രം ധൈര്യത്തോടു കൂടിയിട്ടാണ് പല വിഷയങ്ങളും സംസാരിക്കുന്നത്. പലപ്പോഴും അവർക്ക് ആ വിഷയത്തിൽ കേട്ടുകേൾവികളല്ലാതെ ഒന്നോ രണ്ടോ ഇബാറത്തുകൾ വായിച്ചതല്ലാതെ യാതൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു ഒന്നോ രണ്ടോ ഫോട്ടോസ്റ്റാറ്റുകൾ കൊണ്ട് അവർ അനേകം ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും, അനേകം ആളുകളെ ഇസ്ലാമിലേക്ക് അകത്താക്കും. ഫലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തയ്യിബ്. ഖുൽതു അല്ലാഹു വറസൂലു അലം. ഖാൽ ഖാൽ ഐ മൻ. ഖാൽ എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅബ്ദൂഹു വലാ യുഷ്. അങ്ങനെയുണ്ടോ അതില്? നിങ്ങളുടെ നുസ്ഖയിൽ അങ്ങനെയുണ്ടോ? ഇതങ്ങനെയില്ല. ഫഇന്ന ഹഖല്ലാഹി അലൽ ഇബാദ് അൻ യഅബ്ദൂഹു വലാ യുശ്രികു ബിഹി ഷൈആ. ചില നുസ്ഖകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇതില് ഹഖുല്ലാഹ് എന്ന് മാത്രമേ ഉള്ളൂ. ഫഇന്ന ഹഖല്ലാഹി, അങ്ങനെയുണ്ടോ? അടിക്കുറിപ്പിൽ ഹഖുല്ലാഹ് ഉണ്ട് അല്ലേ? അപ്പൊ ചില റിവായത്തിൽ ചില നുസ്ഖകളിൽ അങ്ങനെയാണുള്ളത്, വേറെ ചില നുസ്ഖകളിൽ ഇങ്ങനെയാണ്. فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا. إن حق الله على العباد, إن تأكيد لوقع ترسيها ورفعي حق الله, حق الله الله وإن أوغاشا. إن حق الله الله وإن أوغاشا على العباد أدي مغل دميل إن دانا أن يعبدوه അവന് മാത്രം ഇബാദത്ത് എടുക്കുക എന്നതാണ്. ഈ കാര്യം നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. എന്താണ് ഇബാദത്ത്, ഇതിന്റെ അർത്ഥം എന്താണ്? പലതവണ വിശദീകരിച്ചാണെങ്കിൽ അതിലേക്ക് തന്നെ വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നില്ല. വലാ യുശ്രികു ബിഹി ഷൈഅ, വലാ യുശ്രികു ബിഹി ഫിൽ ഇബാദതി ഷൈഅ. അവനിൽ ശിർക്ക് ചെയ്യരുത്, അവൻ അവനിൽ പങ്കു ചേർക്കരുത്. ഏത് കാര്യത്തിൽ? ഇബാദത്തിൽ പങ്കു ചേർക്കരുത്. എന്നാൽ എവിടെയാ മനസ്സിലായത്? അൻ യഅബ്ദൂഹു എന്ന് ആദ്യം പറഞ്ഞു, വലാ യുശ്രികു ബിഹി ഷൈഅ. അപ്പൊ പിന്നെ ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ റുബൂബിയത്തിലല്ല, ഇബാദത്തിലാണ്. ഇബാദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. വഹഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ. വഹഖുൽ ഇബാദ്, അടിമകളുടെ അവകാശം, അലല്ലാഹ് അല്ലാഹുവിന്റെ മേൽ അടിമകൾക്കുള്ള അവകാശം എന്താണ്? അല്ലാ യുഅദ്ദിബ, ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അവനിൽ ശിർക്ക് ചെയ്യാത്തവർക്ക്, പങ്കു ചേർക്കാത്തവർക്ക് അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അടിമകൾക്ക് അള്ളാഹുവിന്റെ മേൽ അവകാശം. അടിമകൾക്ക് അള്ളാഹുവിന്റെ മേൽ അവകാശം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധിതനാണ് എന്നല്ല. അടിമകളെ അവർ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കില്ല എന്ന കാര്യം അള്ളാഹു സ്വന്തം സ്വന്തത്തിനു മേൽ അള്ളാഹു സ്വയം നിർബന്ധമാക്കിയതാണ്. അടിമകൾ നിർബന്ധിച്ചതല്ല, അടിമകൾ പറഞ്ഞിട്ട് അള്ളാഹു നിർബന്ധിതനായതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വന്തം കാര്യത്തിനു മേൽ, സ്വന്തം പ്രവൃത്തിയുടെ മേൽ സ്വയം അവൻ തന്നെ തന്റെ മേൽ നിർബന്ധമാക്കിയതാണ് ഈ കാര്യം. അതല്ലാതെ അടിമകൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, ചോദിച്ച് നേടിയെടുക്കാൻ പറ്റിയ കാര്യം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല കതബ റബ്ബുക്കും അലാ നഫ്സിഹി, നിങ്ങളുടെ റബ്ബ് അവന്റെ മേൽ റഹ്മത്ത് എഴുതി വെച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് ചൊരിയുമെന്ന് സ്വന്തം മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു അതിനെതിരെ ചെയ്യൂല എന്ന് സ്വയം തന്നെ തീരുമാനിച്ചതാണ്, വേറെ ആരും നിർബന്ധിച്ചിട്ടല്ല, വേറെ ആരുടെയും പ്രേരണകൾക്ക് വിധേയനായിക്കൊണ്ടല്ല, സ്വയം അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച കാര്യമാണ് ഈ കാര്യം. ഇൻഷാ അല്ലാഹ് ഹദീസിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി. യാ ഇബാദി, എന്റെ അടിമകളെ ഞാൻ എന്റെ മേൽ ദുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഞാൻ തന്നെ ചെയ്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഞാൻ എന്റെ മേൽ ദുൽമിനെ നിഷിദ്ധമാക്കും. വേറെ ആർക്കാർക്കും?
അവർ നിർബന്ധിച്ചതുകൊണ്ട് ആ ദുൽമിയ്യത്തല്ല എന്ന് ചില ഇസ്ലാമിക പ്രബോധകർ എന്ന് പറയുന്ന ആളുകൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആയിരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു മുസ്താൻ, അവൻ എന്താണ് അഖീദ എന്ന് മനസ്സിലായിട്ടില്ല. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവന്. അവൻ പറയുന്നു ആയിരം കാര്യങ്ങൾ അല്ലാഹുവിന് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവൻ പറയുന്നു ആയിരം കാര്യങ്ങൾ ഒന്ന് ഏതാണ്? അല്ലാഹുവിന് കളവ് പറയാൻ കഴിയില്ല. അല്ലാഹുവിന് കളവ് പറയാൻ കഴിയും, അള്ളാഹുവിന് ദുൽമ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല കഴിയാനിട്ടല്ല, സാധിക്കാനിട്ടല്ല, അവനത് ചെയ്യില്ല എന്നത് അവന്റെ അടുക്കൽ അവൻ നിർബന്ധമാക്കിയ കാര്യമാണ്, അവൻ സ്വയം നിർബന്ധമാക്കിയത്. അതല്ലാതെ ഖുർആൻ ഉദാഹരണത്തിൽ നമ്മൾ പറയണം, ഒരു വളരെ ദുർബലനായ ഒരു വ്യക്തി, അവനെ കുറെ ഇടി കിട്ടി, ഇടി കിട്ടിയിട്ടൊന്നും തിരിച്ചടിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറയാം ഇതൊരു നീതിയുള്ള മനുഷ്യനാണ്, എത്ര അടി കിട്ടി തിരിച്ചടിക്കില്ല എന്നാണ്. അത് അവൻ കഴിയാനിട്ടാണ്, അത് ദുർബലതയാണ്, ഒരാൾക്കുള്ള കഴിവില്ലായ്മയാണ് അത് തെളിയിക്കുന്നത്. കുറെ ഇടി കിട്ടിയിട്ട് തിരിച്ചടിക്കില്ല, അടി മുഴുവൻ കൊള്ളാണ്. എപ്പോഴാണ് അത് നീതിയാകുന്നത്? അയാൾക്ക് അടിക്കാൻ സാധിക്കും, പക്ഷെ അയാൾ സ്വയം തന്നെ എന്ത് ചെയ്യണം? അത് വിട്ടു നിൽക്കുക. അപ്പോഴാണ് അത് അയാളുടെ ഫളായി മാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കളവ് പറയാൻ അവന് സാധിക്കാത്തതല്ല, അവൻ സ്വയം അവന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള അവൻ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ദുൽമ് ചെയ്യുന്ന എന്ന കാര്യം അവൻ സ്വന്തം മേൽ നിർബന്ധമാക്കിയതാണ്. നമുക്ക് പങ്കുടുത്തില്ല അല്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ അൽമുഅ്തസില കക്ഷിയായ മുഅ്തസിലത്തിന്റെ ആളുകൾ അവർ പറഞ്ഞ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മേൽ ചില കാര്യങ്ങൾ നിർബന്ധമാകും. അവരുടെ അടുത്ത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും അഞ്ചോളം കാര്യങ്ങൾ, അഞ്ച് ഉസൂലുകൾ അവർക്കുണ്ട്. അഞ്ച് ഉസൂലുകൾ മുഅ്തസിലത്തിനുണ്ട്. ഒന്ന് തൗഹീദ്, രണ്ട് അദ്ല്, ഒന്ന് അംറു ബിൽ മഅറൂഫ്, വന്നഹ്യ അനിൽ മുൻകർ. ഇങ്ങനെ അഞ്ചോളം ഉസൂലുകൾ അവരുടെ അടുക്കലുണ്ട്. ബാക്കി രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നു. ഈ അഞ്ച് കാര്യങ്ങൾ അവരുടെ അടുക്കൽ ഉള്ള ഉസൂലുകളാണ്. ഈ ഉസൂലുകളിൽ ഒന്നാണ് അൽ അദ്ൽ. അൽ അദ്ൽ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മേൽ നിർബന്ധമാകും അടിമകൾക്ക് പ്രതിഫലം നൽകൽ. അവന്റെ മേൽ നിർബന്ധമാണ് അടിമ ഒരു നല്ല കാര്യം ചെയ്ത് പിന്നെ അവന് പ്രതിഫലം നൽകാൻ എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം ഇൻഷാ അള്ളാഹു സംസ്കാരത്തിനെ കുറച്ചുകൂടി സംസാരിക്കാം. അല്ലാഹു മുഹഫിഖ് വസല്ലല്ലാഹു അലൈഹി വസല്ലം.